രഹബെയാമിൻ്റെ ജീവിതത്തിൽ ഒരു പാപം മറ്റൊന്നിലേക്ക് അവനെ വലിച്ചിഴച്ചു. രഹബെയാം യെരുശലേമിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ്റെ രാജ്യം ശരിക്കും കുറഞ്ഞുപോയി എന്ന്. അപ്പോൾ അവൻ വേറൊരു വിഡ്ഢിത്തം കാണിക്കുന്നു. 11:1 നാം വായിക്കുന്നു, 2:11. രഹബെയാം യെരുശലേമിൽ വന്ന ശേഷം ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യത്വം രഹബെയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് യഹൂദയുടെയും ബെന്യാമീൻ്റെയും ഗൃഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ 180,000 പേരെ ശേഖരിച്ചു. തൻ്റെ സ്വന്തം വിഡ്ഢിത്തരം കൊണ്ട് ആദ്യം രഹബെയാമിന് അവൻ്റെ രാജ്യത്തിൻ്റെ പ്രധാന പങ്ക് നഷ്ടമായി. ഇപ്പോൾ ആന്തരികമായൊരു യുദ്ധം നടത്തുവാൻ ശ്രമിക്കുക വഴി അവൻ വേറൊരു വിഡ്ഢിത്തമാകുന്നു കാണിക്കുവാൻ പോകുന്നത്. ഇസ്രായേലിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് അവൻ ആഗ്രഹിക്കുന്നു. 2 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവപുരുഷനായ ശമയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ശലോമോൻ്റെ മകനായി യഹൂദ രാജാവായ രഹബെയാമിനോടും യഹൂദയിലെ ബെന്യാമിനിലും ഉള്ള എല്ലാ ഇസ്രായേലിനോടും പറക, നിങ്ങൾ പുറപ്പെടരുത്. 4 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തൻ താൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ, ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യെരോബെയാമിൻ്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോകുകയും ചെയ്തു. ദൈവം ഇടപെട്ട് ആഭ്യന്തര കലഹം തടയുന്നതാകുന്നു നാം കണ്ടത്. 12 വാക്യത്തിലേക്ക് ഇനി വന്നാട്ട്, അവൻ ഓരോ പട്ടണത്തിലും വൻപരിചകളും കുന്തങ്ങളും വെച്ചു, അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു. യഹൂദയും ബെന്യാമീനും അവൻ്റെ പക്ഷത്ത് ഉണ്ടായിരുന്നു. തുടർന്ന് രഹബെയാം കോട്ടകൾ പണിതു എന്ന് നാം കാണുന്നു. അത് തൻ്റെ രാജ്യത്തെ വടക്കേ രാജ്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ദാവീദിൻ്റെയും ശലോമോൻ്റെയും രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നത് രഹബെയാമിന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ ഇപ്പോൾ രഹബെയാമിൻ്റെ ശത്രുക്കളായിരിക്കുകയും കൂടിയാണ്. ഇത് അവൻ്റെ തെറ്റായ തീരുമാനം കൊണ്ട് സംഭവിച്ചതാണ്. അവൻ വയോധികന്മാരുടെ ആലോചനയെക്കാളേറെ തന്നോടുകൂടെ വളർന്ന യൗവനക്കാരുടെ ആലോചനയെ വിലമതിച്ചു എന്നുള്ളതാണ് അവന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. 13 വാക്യത്തിൽ, എല്ലാ ഇസ്രായേലിലുമുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവൻ്റെ അടുക്കൽ വന്നു ചേർന്നു. അതെ, ലേവ്യർക്ക് ഇസ്രായേലിൽ മൊത്തം ചില പട്ടണങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ. അല്ലാതെ മറ്റ് ഗോത്രങ്ങൾക്ക് നൽകിയതുപോലെ ഏതെങ്കിലും ഒരു ഭാഗം അവർക്ക് നൽകിയില്ലായിരുന്നു. ഇത് നാം നേരത്തെ കണ്ടിരുന്നല്ലോ. ഇപ്പോൾ വടക്കേ രാജ്യത്തുണ്ടായിരുന്ന ലേവ്യരെല്ലാം അവരുടെ പട്ടണങ്ങൾ ഉപേക്ഷിച്ച് യഹൂദയിലും യെരുശലേമിലും വന്ന് പാർക്കുവാൻ ആരംഭിച്ചു. 14, 15 വാക്യങ്ങളിൽ നാം കാണുന്നത്, യെരോബെയാമും പുത്രന്മാരും ലേവ്യരെയും യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മേശ വിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും യെരുശലേമിലേക്കും വന്നു. ഇവിടെ യെരോബെയാം ചെയ്തതായിട്ടുള്ള അന്യായമാകുന്നു നാം കാണുന്നത്. വടക്കേ രാജ്യത്തുണ്ടായിരുന്ന ലേവ്യരും പുരോഹിതന്മാരും തെക്കേ രാജ്യത്തേക്ക് മാറി, കാരണം അവിടെ ആയിരിക്കുന്നതിനാൽ അവർക്ക് ദേവാലയ ശുശ്രൂഷയിൽ തുടരുവാൻ സാധിക്കുമല്ലോ. തുടർന്ന് യെരോബെയാം ഭൂതങ്ങളെ ആരാധിക്കുവാൻ ക്രമീകരണം ചെയ്തു. ഇന്നത്തെ സാത്താൻ്റെ ആരാധനക്കാരുടെ ഒരു പഴയ പതിപ്പ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ രേഖ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. 1 രാജാക്കന്മാർ 12:27 ജനങ്ങൾ സ്വർണ്ണ കാളക്കുട്ടിയെ നമസ്കരിച്ചു. ഈ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനയുടെ എല്ലാം പിൻപിൽ പ്രവർത്തിച്ചിരുന്നത് സാത്താനാകുന്നു എന്നോർക്കണം. ഇത് സാത്താനെ ആരാധിക്കുകയാണ്, വൈശാചികമായ പ്രവർത്തനം. ഇന്നും അതുതന്നെയാണ് വാസ്തവം എന്ന് മറക്കരുത്. അതിന് എന്തെല്ലാം ഉപാധി വേണമെങ്കിലും താങ്കൾക്ക് നിരത്താവുന്നതാണ്. എന്നാൽ ദൈവത്തെ, അതെ സത്യദൈവത്തെ വിട്ട് ഭൂതത്തെ ആരാധിക്കുന്ന ആരാധന ദൈവം വെറുക്കുന്നു. 16, 17 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവരുടെ പിന്നാലെ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവെച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യെരുശലേമിൽ വന്നു. ഇങ്ങനെ അവർ 3 സംവത്സരം ദാവീദിൻ്റെയും ശലോമോൻ്റെയും വഴിയിൽ നടന്ന് 3 സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ശലോമോൻ്റെ മകനായ രഹബെയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു. വടക്കേ രാജ്യത്ത് ജീവനുള്ള സത്യദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്ന ഏതാനും പേരുണ്ടായിരുന്നു. അവർ ആരാധനയ്ക്കായി യെരുശലേമിലേക്ക് വരുമായിരുന്നു. തുടർന്ന് രഹബയാമിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാം 21 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. രഹബയാം തൻ്റെ സകല ഭാര്യമാരിലും വെപ്പാട്ടികളിലും വെച്ച് അബ്സാലോമിൻ്റെ മകളായ മയാഖയെ അധികം സ്നേഹിച്ചു. അവൻ 18 ഭാര്യമാരെയും 60 വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു. 28 പുത്രന്മാരെയും 60 പുത്രിമാരെയും ജനിപ്പിച്ചു. രഹബയാം മയാഖയുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവൻ്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു. അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. യഹൂദയുടെയും ബെന്യാമീൻ്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തൻ്റെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ചു. അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു. അവൻ്റെ അനേകം ഭാര്യമാരുടെ വിവരം ബൈബിളിൽ കാണുന്നതിൽ ദൈവം ബഹുഭാര്യത്വം അംഗീകരിച്ചു എന്ന് അനേകരും ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെയല്ല. താൻ അത് അംഗീകരിക്കുന്നില്ല എന്ന് നാം അറിയുവാനായിട്ടാണ് ദൈവം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മറക്കരുത്. അതെ, ഈ രഹബയാം തൻ്റെ പിതാവായ ശലോമോൻ്റെ ഉപദേശകരെ ശ്രദ്ധിക്കാതെ തന്നോടുകൂടെ വളർന്ന യൗവനക്കാരുടെ ആലോചന ശ്രദ്ധിക്കുക വഴി തെറ്റ് ചെയ്തു. വലിയ തെറ്റ്. ഇനി നമുക്ക് 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നതാണ്. 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ, എന്നാൽ രഹബയാമിൻ്റെ രാജ്യത്വം ഉറച്ചു, അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. ദൈവം രഹബയാമിൻ്റെ പെരുമാറ്റത്തെ അംഗീകരിച്ചില്ല. പലപ്പോഴും ആളുകൾ പഴയ നിയമത്തിലെ ഇതുപോലെയുള്ള മനുഷ്യർ ചെയ്തതായ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വായിച്ചിട്ട് പറയും, അവർ ചെയ്തത് എന്ത് തെറ്റാണെന്ന് ശ്രദ്ധിച്ചേ, എന്നിട്ടും അവർ അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്ന്. അബ്രഹാമിനെക്കുറിച്ച് ഇത് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. അവൻ ഹാഗാറിനെ സ്വീകരിക്കുകയും അവളിലൂടെ ഇസ്മായിൽ ജനിക്കുകയും ചെയ്ത സംഭവം വെച്ച്. പ്രിയ സുഹൃത്തെ, അവൻ ആ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇന്ന് ആ ദേശങ്ങളിലെ പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. ഒരു ചരിത്രരേഖയായി ദൈവം തൻ്റെ വചനത്തിൽ അത് ഉൾപ്പെടുത്തി എന്ന് മാത്രം. അതിനുശേഷം അതിൻ്റെ ഫലം കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചല്ലോ. അതൊരിക്കലും ഒരു അനുഗ്രഹമായിരുന്നില്ല എന്ന് തീർച്ചയാണ്. വാസ്തവത്തിൽ നൂറ്റാണ്ടുകളായി അത് ജഡത്തിലെ ഒരു ശൂലമായി അവശേഷിക്കുന്നു. ഇവിടെ ദൈവം യറോബയാമിൻ്റെ വഷളത്വം രേഖപ്പെടുത്തുന്നു. രഹബയാമും ഇസ്രായേലും യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിച്ചതും ദൈവം തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇതിനെ ദൈവം കുറ്റപ്പെടുത്തുന്നു എന്നോർക്കണം. അവയെ ചരിത്രമായി രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം. രേഖപ്പെടുത്തിയതിനാൽ ദൈവം അംഗീകരിച്ചു എന്നർത്ഥമില്ല. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അത് ദൈവം അംഗീകരിച്ചതാകുന്നു എന്ന അർത്ഥത്തിലല്ല എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. തുടർന്ന് രഹബയാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് നാം കാണുന്നു. ആദ്യമായി തെക്കേ രാജ്യം ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ആക്രമണത്തിനായി തുറന്നു കൊടുക്കുന്നു. ഓർക്കണം, രഹബയാം ദൈവവചനം തള്ളിക്കളഞ്ഞു. അവൻ തൻ്റെ ജനത്തെ വിശ്വാസത്യാഗത്തിലേക്ക് നയിച്ചു. അവനത് ചെയ്തപ്പോൾ ഇതിനു മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ദൈവം ചെയ്തു. ഇതിനു മുൻപ് ദൈവം തൻ്റെ ജനത്തിന് ചുറ്റും ഒരു മതിലായിരുന്നു. ആ കാലത്തെ വലിയ രാഷ്ട്രങ്ങളൊന്നും തന്നെ ആ ദേശം ആക്രമിക്കുവാൻ അവൻ അനുവദിച്ചിരുന്നില്ല. 12 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ യഹോവയോട് ദ്രോഹം ചെയ്യുകൊണ്ട് രഹബയാം രാജാവിൻ്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശക് 1200 രഥങ്ങളോടും 60,000 കുതിരച്ചേവകരോടും കൂടെ യെരുശലേമിൻ്റെ നേരെ വന്നു. അവനോടുകൂടെ മിസ്രൈമിൽ നിന്ന് വന്നിരുന്ന ലുബ്യർ, സൂഖ്യർ, ഖൂഷ്യർ എന്നിങ്ങനെയുള്ള പടജനം അസംഖ്യമായിരുന്നു. ആദ്യം മിസ്രയീം രാജാവായിരുന്ന ശീശക് വന്ന് വലിയ കൊള്ള കൊണ്ടുപോയി. ആ രാജ്യത്തെ സ്വർണവും മറ്റ് ധനവും അവൻ കടത്തിക്കൊണ്ടുപോയി. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇങ്ങനെ മിസ്രയീം രാജാവായ ശീശക് യെരുശലേമിൻ്റെ നേരെ വന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപഹരിച്ച് ആ സകലം എടുത്തുകൊണ്ടുപോയി. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും അവൻ എടുത്തുകൊണ്ടുപോയി. അവയ്ക്ക് പകരം രഹബയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. പോകുന്ന വാക്യത്തിൽ, രാജാവ് യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. ദാവീദ് കൊണ്ടുവന്നതും ശലോമോൻ ദേവാലയത്തിൽ സ്ഥാപിച്ചതുമായ പൊന്നുകൊണ്ടുള്ള വൻ പരിചകളാണിവ. അവ എല്ലാം കൊള്ളയായി പോയതിന് ശേഷം രഹബയാം ഏതോ വില കുറഞ്ഞ ലോഹം കൊണ്ട് പരിച ഉണ്ടാക്കിച്ച് ദേവാലയത്തിൽ സ്ഥാപിച്ചു. മേലിൽ അവ സ്വർണം കൊണ്ടുള്ള പരിച ആയിരുന്നില്ല, പിന്നെയോ താമ്രം കൊണ്ടുള്ള പരിചയായി. ജനത്തിൻ്റെ പാപം കാരണം ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വന്നത് നാം കാണുന്നു. രഹബയാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താഴ്ത്തുന്ന അനുഭവമായിരുന്നു. ശലോമോൻ്റെ ഭരണസമയത്തെ സമൃദ്ധിയിലാണ് രെഹബെയാം വളർത്തപ്പെട്ടത്. വരുവാനുള്ള അനുഗ്രഹം അവൻ അനുഭവിക്കുകയുണ്ടായി. അവൻ ധനവും ആഡംബരവും മാത്രമാണ് അറിഞ്ഞിരുന്നത്. അത് അങ്ങനെ തന്നെ എന്നേക്കും തുടരുമെന്നാണ് അവൻ ചിന്തിച്ചിരുന്നതും. ശലോമോൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനൊരു അന്തമുണ്ടാകുമെന്ന് അവൻ ഗ്രഹിക്കുവാൻ തുടങ്ങിയപ്പോൾ, 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി. യഹൂദയിൽ ഏതാനും നന്മ ഉണ്ടായിരുന്നു. ഇവിടെ ദൈവം തൻ്റെ വചനത്തിൽ വീണ്ടും വീണ്ടും പറയുന്നൊരു യാഥാർത്ഥ്യമാകുന്നു ഇത്. താഴ്ത്തുന്നവർ, അനുതപിക്കുന്നവർ അനുഭവിക്കുവാൻ പോകുന്ന നന്മ, ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ കരുണയത്രേ ഇത് കാണിക്കുന്നത്. ഈ മനുഷ്യൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവം അവനിൽ നിന്നും യഹൂദയിലെ ജനങ്ങളിൽ നിന്നും ന്യായവിധി പെട്ടെന്ന് പിൻവലിക്കുന്നു. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഇങ്ങനെ രെഹബെയാം രാജാവ് യെരൂശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു. വാഴ്ച തുടങ്ങിയപ്പോൾ രെഹബെയാമിന് 41 വയസ്സായിരുന്നു. യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ. അവൾ അമോന്യ സ്ത്രീ ആയിരുന്നു. രെഹബെയാമിൻ്റെ അമ്മ ആരായിരുന്നു എന്ന കാര്യം രസമായിരിക്കുന്നു. ദാവീദ് അമോന്യരുമായി വളരെ സൗഹാർദ്ദത്തിലായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവരുമായി യുദ്ധം ചെയ്തു എന്നത് ശരി തന്നെ. ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് ദാവീദിൻ്റെ പൗത്രൻ രെഹബെയാം ഒരു അമോന്യ സ്ത്രീയുടെ മകനാകുന്നു എന്നത്. ഈ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഇവൾക്കൊരു സ്വാധീനം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണല്ലോ, രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചപ്പോൾ നാം ശ്രദ്ധിച്ചതാണല്ലോ, ദൈവം എപ്പോഴും ഒരു രാജാവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ചും കൂടി സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട്? കാരണമുണ്ട്. അവളുടെ മകൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗികമായ ഉത്തരവാദിത്വം അവൾക്കുണ്ട് എന്നതത്രേ. അവൻ നല്ലവനായിരുന്നാൽ ആ മതിപ്പ് അവൾക്കും കൂടി ഉള്ളതാണ്. അതല്ല, രാജാവ് ദുഷ്ടനും ദൈവവഴികളിൽ നിന്ന് വ്യതിചലിച്ചോടുന്നവനും ആകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും അമ്മയ്ക്കുണ്ട്. യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സു വെക്കാഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു. രെഹബെയാമിൻ്റെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം ശമയ്യ പ്രവാചകൻ്റെയും ഇദ്ദോ ദർശകൻ്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ. രെഹബെയാമിനും യൊരോബെയാമിനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു. രെഹബെയാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അബിയാവ് അവന് പകരം രാജാവായി. രെഹബെയാമിൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ മകൻ അബിയാവ് സിംഹാസനസ്ഥനായി. അബിയാവിനെ ഒരു നല്ല രാജാവായി കണക്കാക്കുന്നില്ലെങ്കിലും 1 രാജാക്കന്മാർ 15:3 രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം തൻ്റെ അപ്പൻ മുൻപേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല എങ്കിലും, ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അവൻ ദൈവത്തെ മാനിച്ച ഒരു സംഭവം നാം വായിക്കുന്നു. 13-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അബിയാവ് 400,000 ശ്രേഷ്ഠ യുദ്ധവീരന്മാരായുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. യൊരോബെയാം അവൻ്റെ നേരെ 800,000 ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി. എന്നാൽ അബിയാവ് എഫ്രീം മലനാട്ടിലെ സമരിയീം മലമുകളിൽ നിന്നും കൊണ്ട് പറഞ്ഞത്, യൊരോബെയാമും എല്ലാ ഇസ്രായേലും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവൻ്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ. എന്നാൽ ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ ദാസനും നെബാത്തിൻ്റെ മകനുമായി യൊരോബെയാം എഴുന്നേറ്റ് തൻ്റെ യജമാനനോട് മത്സരിച്ചു. നാം നേരത്തെ കണ്ടതുപോലെ ഈ പറഞ്ഞതിനൊരു കാരണമുണ്ട്, തക്കതായ കാരണം. അതെ, രെഹബെയാമിൻ്റെ വിഡ്ഢിത്തരം. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നീചന്മാരായ നിസാരന്മാർ അവൻ്റെ അടുക്കൽ വന്നുകൂടി ശലോമോൻ്റെ മകനായ രെഹബെയാമിനോട് ധാർഷ്ട്യം കാണിച്ചു. രെഹബെയാമോ യൗവനക്കാരനും മനോബലമില്ലാത്തവനുമായിരുന്നതിനാൽ അവരോട് എതിർത്ത് നിൽപ്പാൻ അവന് കഴിഞ്ഞില്ല. അവൻ ചെറുപ്പവും ലോലഹൃദയനും മാത്രമായിരുന്നില്ല, അവൻ വെറും ഭോഷനായിപ്പോയി. 10 ഗോത്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുവാനുള്ള അബിയാവിൻ്റെ വിളി ഇതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇനിയും യാതൊരു വിശേഷവുമില്ല, കാരണം യൊരോബെയാം തന്നെത്താൻ രാജാവാക്കി കഴിഞ്ഞു. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സന്ധിക്ക് വഴങ്ങി മടങ്ങി വരുവാൻ അവൻ തയ്യാറുമല്ല. 13-ഉം 14-ഉം വാക്യങ്ങൾ നോക്കിക്കേ. എന്നാൽ യൊരോബെയാം അവരുടെ പുറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിരുപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ യഹൂദ്യരുടെ മുമ്പിലും പതിയിരിപ്പുകാർ പുറകിലും ആയി. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പുറകിലും കണ്ടു. യഹോവയോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി. യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചു. അവർ ദൈവത്തോട് സഹായത്തിനായി നിലവിളിച്ചു. ദൈവത്തിൻ്റെ കൃപയോട് കൂടിയ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചേ. 15 മുതൽ, യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവിനോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കി. ഇസ്രായേല്യർ യഹൂദ്യരുടെ മുമ്പിൽ നിന്ന് ഓടി. ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അബിയാവും അവൻ്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രായേലിൽ 500,000 ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു. ഇത് തികച്ചും ഉന്നതമായൊരു വിജയം തന്നെയാണ് അല്ലേ? 18 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു. യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. അബിയാവ് യൊരോബെയാമിനെ പിന്തുടർന്നു എന്ന് അവൻ്റെ പട്ടണങ്ങളെ പിടിച്ചു. ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യെശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ. ഇവിടെ രാജ്യത്തെ വിഭജിച്ചതിന് ദൈവം യൊരോബെയാമിന് നൽകിയ ശിക്ഷ എത്ര ഇത്! 21-ഉം 22-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എന്നാൽ അബിയാവ് ബലവാനായിത്തീർന്നു. അവൻ 14 ഭാര്യമാരെ വിവാഹം കഴിച്ചു. 22 പുത്രന്മാരെയും 16 പുത്രിമാരെയും ജനിപ്പിച്ചു. അബിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ നടപ്പും വാക്കുകളും ഇദ്ദോ പ്രവാചകൻ്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അബിയാവിനെ ഒരു വലിയ ഭരണാധികാരിയായിട്ടൊന്നും പറയുവാൻ സാധ്യമല്ല. എന്നാൽ അവന് ശേഷം വന്ന അവൻ്റെ മകൻ യഹൂദയിലെ ആദ്യത്തെ ഉണർവിനെ നയിക്കുന്നതായി നാം കാണുവാൻ പോകുകയാണ്. ആസയുടെ ഭരണകാലത്ത് നാം തെക്കേ രാജ്യത്തെ ആദ്യത്തെ ഉണർവ് കാണുന്നു. ഈ പുസ്തകത്തിൽ ദൈവം നമുക്ക് ഉണർവിൻ്റെ ഒരു പാഠമാണ് തന്നിരിക്കുന്നത് എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഉണർവിലേക്കുള്ള പാത ദുർഘടം നിറഞ്ഞതാണ്. വളരെയേറെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ പാതയിൽ ഉടനീളം ശരിയായ ദിശ കാണിക്കുന്ന ബോർഡുകളും വ്യക്തമായ പടവും ഉള്ളതാണ്. ഒരു യാത്രക്കാരന് കടക്കേണ്ട ഏതാനും പാലങ്ങളുമുണ്ട്. തെക്കേ രാജ്യത്തെ ഉണർവ് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച 5 രാജാക്കന്മാരിൽ ഒരാൾ അത്ര ആസ. വടക്കേ രാജ്യത്തിൽ ഒരിക്കൽ പോലും ഒരു ഉണർവ് ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നാം മറന്നുപോകരുത്. അവിടെ ഭരിച്ച 19 രാജാക്കന്മാരിൽ ആരും തന്നെ നല്ലവരായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആ കൂട്ടത്തിൽ കൊള്ളാകുന്നത് എന്ന് പറയാവുന്ന ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല. യഹൂദയിലെ 20 രാജാക്കന്മാരിൽ 10 പേർ നല്ലവരായിരുന്നു എന്ന് പറയാവുന്നതാണ്. അവരിൽ 5 പേർ എല്ലാം കൊണ്ടും എടുത്തു പറയേണ്ടവരാണ്. അവരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ: ആസ, യഹോശഫാത്ത്, യോവാസ്, ഹിസ്കിയാവ്, യോശിയാവ്. അവരുടെ ഭരണസമയത്ത് ഒരു നവീകരണത്തിൻ്റെ സമയമുണ്ടായിരുന്നു. അതൊക്കെ ഉണർവായി പരിണമിച്ചു. ഈ രാജാക്കന്മാരിലെല്ലാം കാണുന്ന ഏതാനും സാമ്യങ്ങളുണ്ട്. അതേസമയം തമ്മിൽ വളരെ വ്യത്യാസങ്ങളും കാണാവുന്നതാണ്. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അബിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആസ അവന് പകരം രാജാവായി. അവൻ്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. തെക്കേ രാജ്യത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ അവരുടെ കാലത്ത് ആദ്യമായി ഉണർവുണ്ടായത് ആസയുടെ കാലത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശലോമോൻ അവൻ്റെ വല്യപ്പൻ്റെ അപ്പനായിരുന്നു. ആസയുടെ വല്യപ്പൻ്റെ അപ്പൻ. 4-ാം വാക്യം വരെ നോക്കിക്കേ. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. ഇവിടെ ഇതാ ഈ മനുഷ്യൻ്റെ സ്വഭാവം നാം കാണുന്നു. അവൻ തികച്ചും മഹാനാണ്, എടുത്തു പറയത്തക്ക സ്വഭാവമുള്ളവനത്രേ. 5-ഉം 6-ഉം വാക്യങ്ങളിൽ അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവൻ്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലായകയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. അവനൊരു സമാധാന പുരുഷൻ കൂടിയായിരുന്നു. ആസയുടെ ഭരണകാലം സമാധാനപൂർണമായിരുന്നതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. ഈ പ്രസ്താവന പോലുള്ളത് ദിനവൃത്താന്ത പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നതായി കാണാവുന്നതാണ്. ദൈവത്തോടുള്ള അനുസരണം ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സമാധാനത്തിലേക്ക് നയിക്കുന്നതാണ്. അതെ, യഹൂദയിലെ രാജാക്കന്മാരുടെ കാര്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അനുസരണം ദേശീയ സമാധാനത്തിലേക്ക് നയിച്ചു. ദൈവത്തെ അനുസരിക്കുന്നതാണ് സമാധാനത്തിനുള്ള ആദ്യത്തെ പടി. സുഹൃത്തെ, ദൈവത്തെ അനുസരിക്കുന്ന ആസയ്ക്കും പ്രതിസന്ധികളെ നേരിടേണ്ടതുണ്ട് എന്നോർക്കണം. കൂശ്യർ ആസയുമായി യുദ്ധത്തിന് വന്നതായി 14-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നു, 9-ഉം 10-ഉം വാക്യങ്ങൾ. അനന്തരം കൂശ്യനായ സേരഹ് 1,000,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ട് മരേശ വരെ വന്നു. ആസ അവൻ്റെ നേരെ പുറപ്പെട്ടു. അവർ മരേശയ്ക്ക് സമീപം സെഫദ താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി. ഇവിടെ ആസ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, ആസ ഒരു സമാധാന പുരുഷൻ മാത്രമായിരുന്നില്ല, അവനൊരു പ്രാർത്ഥനാ മനുഷ്യൻ കൂടിയായിരുന്നു. ആസയുടെ രഹസ്യ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മോട് പറഞ്ഞിരിക്കുന്നു. അത് വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. 11-ഉം 12-ഉം വാക്യങ്ങൾ. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവയെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവയെ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസയുടെ യഹൂദ്യരുടെയും മുൻപിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. കൂശ്യർ ഓടിപ്പോയി. ഇതത്രേ യഥാർത്ഥ പ്രാർത്ഥന. ഇത് കാടയിലും പടപ്പയിലും തല്ലി സമയം കളയുകയല്ല, പിന്നെയോ നേരെ വിഷയത്തിലേക്കുള്ള ഒരു പോക്ക്. അവൻ്റെ ഉള്ളിലിരിക്കുന്നത് അവൻ അതുപോലെ തുറന്നു പറയും. ആസ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആ സമയത്ത് രാജ്യത്തുണർവുണ്ടായതിന് കാരണം ആസ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മനുഷ്യനായിരുന്നതിനാൽ അത്രേ. അതെ, ആത്മീയ ഉണർവിൻ്റെ രണ്ടതിപ്രധാന പടികൾ നാം ഇവിടെ കണ്ടു കഴിഞ്ഞു. ഒന്നാമതായി ദൈവത്തോടുള്ള അനുസരണ ഭാവം, 2, പ്രാർത്ഥന. ദൈവത്തിന് പ്രസാദമുള്ളതും അവൻ്റെ ഹിതവും പ്രവർത്തിക്കുക. അങ്ങനെ ദൈവിക സമാധാനത്തിലുള്ള ഒരു ജീവിതം, പ്രാർത്ഥന. പിന്നെ ഉണർവിനുള്ള ഏറ്റവും വലിയൊരു ഘടകമാകുന്നു പ്രാർത്ഥന. ദൈവം നമ്മോട് സംസാരിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ വചനത്തിൽ നാം സമയം ചെലവഴിക്കുക. പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മെ നാം ആയിരിക്കുന്നത് പോലെയും നാം ആകേണ്ട വിധവും കാണിക്കട്ടെ. അതെ, നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നതൊരു ആത്മീയ ഉണർവാണ്. അതിനാവശ്യമായിരിക്കുന്നത് എന്തെന്ന് നാം കണ്ടല്ലോ. ദൈവം ആസയ്ക്ക് ഒരു വലിയ വിജയം നൽകി. അവൻ ബലഹീനനാകുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തോട് ഏറ്റുപറഞ്ഞു. 14-ാം വാക്യത്തിൽ കാണുന്നത്, അവർ ഗെരാറിന് ചുറ്റുമുള്ള പട്ടണങ്ങളെ എല്ലാം നശിപ്പിച്ചു. യഹോവയിങ്കിൽ നിന്നൊരു ഭീതി അവരുടെ മേൽ വീണിരുന്നു. അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു. അവയിൽ കൊള്ള വളരെ ഉണ്ടായിരുന്നു. 15-ാം വാക്യത്തിൽ, അവർ നാൽക്കാലികളുടെ കൂടാരങ്ങളെയും ആക്രമിച്ച് അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും അപഹരിച്ചു. യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. നോക്കണേ, ഉണർവ് പ്രാർത്ഥനയിലൂടെ, അനുസരണത്തിലൂടെ. ഇന്നും ഇതാണ് മാർഗം. നൂറ്റാണ്ടുകൾക്ക് ശേഷം, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഇന്നുമുള്ള മാർഗം ഇത് തന്നെയാണ്. ഉണർവിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് അനുസരിക്കുന്ന ഒരു ജീവിതം, പ്രാർത്ഥനാ ജീവിതം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ ക്രമീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ?